പ്രാർത്ഥന എന്നാൽ നമ്മുടെ ആവശ്യങ്ങളുടെ ഒരു നീണ്ട പട്ടിക ലിസ്റ്റ് ദൈവത്തിന് സമർപ്പിക്കുന്നതാണോ? വളരെയധികം ചിന്തിക്കേണ്ട ഈ വസ്തുതകൾ പലപ്പോഴും നാം ചിന്തിക്കാതെ പോലും തള്ളിക്കളയുന്നു. പ്രാർത്ഥന എന്നത് ഒരു ദൈവ പൈതലിൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ ശ്വാസോച്ഛ്വാസമാകുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ, പ്രാർത്ഥനയില്ല എങ്കിൽ ആത്മീകമായി ചത്ത അവസ്ഥയായിരിക്കും. ഇന്ന് അനേകം പ്രാർത്ഥനാ കൂട്ടങ്ങളിലും പ്രാർത്ഥന മാത്രമില്ല, വ്യക്തിപരമായി ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമത്രേ. ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചതിന് ശേഷം എഴുന്നേൽക്കുമ്പോൾ ഇരട്ടി ശക്തിയോടെ അധികം സന്തോഷത്തോടെ ആയിരിക്കുവാൻ സാധിക്കും. ദൈവപുത്രനായ യേശുവിൻ്റെ അനുഭവം അതായിരുന്നു. അവന് അങ്ങനൊരു അനുഭവം ആവശ്യമായിരുന്നു എങ്കിൽ നമുക്കെത്രയധികമില്ലേ. ഇന്ന് അതേക്കുറിച്ച് അല്പസമയം നമുക്കൊന്ന് ധ്യാനിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട വിധത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു സുവിശേഷമാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം എന്ന് ഇതിനോടകം താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആദ്യത്തെ അധ്യായത്തിൻ്റെ 20 വാക്യങ്ങൾ തന്നെ പഠിച്ചപ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷയിലെ എത്രയെത്ര സംഭവങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പരിചയപ്പെടുത്തുന്നത്, യേശുവിൻ്റെ സ്നാനം, യേശുവിൻ്റെ പരീക്ഷ, യേശുവിൻ്റെ പ്രസംഗം, ശിഷ്യന്മാരെ വിളിക്കുന്നത്, ഇവയെല്ലാം നാം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞതായിരുന്നല്ലോ, ധൃതിക്കാരായ റോമാക്കാർക്ക് വേണ്ടി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷമാകുന്നു ഇതെന്ന്. നീണ്ട ഒരു പുസ്തകം വായിക്കുവാൻ സമയം കണ്ടെത്തുവാൻ പ്രയാസപ്പെടുന്നവർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വിവരണം. ഇന്നും എനിക്ക് തോന്നുന്നു എല്ലായിടത്തും എല്ലാവർക്കും ധൃതിയാണെന്ന്. ധൃതി കൂടിയിട്ട് ബൈബിൾ വായിക്കുന്നത് തന്നെ പലരും നിർത്തിയിരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റാൽ എന്തെല്ലാം ചെയ്യാൻ കിടക്കുന്നില്ലേ. അല്ല, ഒന്നും ചെയ്യുവാനില്ലെങ്കിലത്തെ സ്ഥിതി കൂടി ഒന്ന് ഓർത്ത് നോക്കിക്കേ, അതിനേക്കാൾ വിരസത വേറെ എന്താണ്? അതുകൊണ്ട് നാം ചെയ്യേണ്ട ഒരു കാര്യം, ഓരോ ദിവസത്തേക്കും ഉതകുന്ന ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം. അതിൽ പറയുന്നത് പോലെ തന്നെ പോകുവാൻ സാധിച്ചില്ലെന്ന് വന്നേക്കാം. അപ്പോൾ നിരാശപ്പെടാതെ വീണ്ടും ശ്രമിക്കുക, താങ്കൾ തീർച്ചയായും വിജയിക്കും. അതുമാത്രമല്ല, ഓരോ പ്രഭാതത്തിലും എഴുന്നേൽക്കുമ്പോൾ ബൈബിൾ വായിച്ച് ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും സമയമെടുത്തതിന് ശേഷം അന്നത്തേക്ക് ചെയ്തു തീർക്കുവാനുള്ള കാര്യങ്ങൾ ഒരു കടലാസിൽ കുറിക്കുക. മുൻഗണന അനുസരിച്ച് അവയ്ക്ക് നമ്പർ ഇടാവുന്നതാണ്. ആരെയെങ്കിലും കാണണമെങ്കിൽ അത്, കത്തെഴുതണമെങ്കിൽ അത്, ഭക്ഷണം പാകം ചെയ്യേണ്ടത്, എന്തെങ്കിലും വാങ്ങുവാനുണ്ടെങ്കിൽ അത്, ഫോൺ വിളിക്കുവാനുണ്ടെങ്കിൽ അത്, അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും എഴുതുക. എന്നിട്ട് ദൈവമേ ഇവ ഭംഗിയായി ചെയ്തു തീർക്കുവാനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അത് ദൈവകരങ്ങൾ സമർപ്പിച്ചതിന് ശേഷം ദിവസം ആരംഭിക്കുക. കുറിച്ചിരിക്കുന്നവ ഓരോന്നും ചെയ്യുമ്പോൾ അത് അടയാളപ്പെടുത്തുക. വൈകുന്നേരം ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപ് എന്തെല്ലാം ചെയ്തു എന്ന് ഒന്ന് പരിശോധിക്കുക. അവയെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അല്ലാത്തവ, ചെയ്യുവാൻ സാധിക്കാത്തവ പിറ്റേ ദിവസം ചെയ്യേണ്ട ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ വരുമ്പോൾ വളരെയധികം സമയം ലാഭിക്കുവാൻ സാധിക്കും. എങ്ങനുണ്ട്? ഒന്ന് ശ്രമിച്ചു നോക്കരുതോ? ചിലരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്, 50 കഴിഞ്ഞ് ഇനിയുമാ ഇതൊക്കെ ചെയ്യേണ്ടത്. ഞാൻ പറയട്ടെ, 50, 60 എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ആയുസിൻ്റെ പകുതിയായിട്ടുള്ളൂ. ഇനിയും അത്രയും കൂടി ജീവിക്കുവാനുണ്ട്. അല്ല, അത്രയും കിട്ടിയില്ലെങ്കിൽ തന്നെ ഒരു ദിവസമേ കിട്ടിയുള്ളെങ്കിൽ അത് ഫലപ്രദമായി ഉപയോഗിക്കുന്നതല്ലേ നല്ലത്? സമയം കളയുവാൻ ശ്രമിക്കരുത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വലിയ മനുഷ്യനെക്കുറിച്ച് വായിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഒരു 5 മിനിറ്റ് പോലും തൻ്റെ കട്ടിലിൽ ഉണർന്ന് കിടന്നിട്ടില്ല എന്നാണ്. മനസ്സിലായോ? ഉണർന്നാൽ ഉടനെ എഴുന്നേൽക്കും. ഉറക്കം നല്ലതുപോലെ വരുമ്പോൾ മാത്രമേ കിടക്കുവാൻ പോകൂ. ഇന്ന് അനേകരും ഉണർന്നു കഴിഞ്ഞിട്ട് തിരിഞ്ഞും മറിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും കിടന്ന് കിടന്ന് സമയം കളയുകയാണ്. അതെ, സമയം പാഴാക്കാതിരിക്കുക. ചെയ്യേണ്ടവയെല്ലാം എൻ്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, ഞാൻ പറഞ്ഞതുപോലെ അവ ഒരു കടലാസിൽ കുറിച്ചേ മതിയാകും. ഇങ്ങനെ ചെയ്യുവാൻ ആരംഭിക്കുന്നവർ ആ കാര്യം എന്നോടുകൂടി ഒന്ന് പറയുമോ? ഞാനല്ലേ ഈ പണി പറഞ്ഞു തന്നത്. ഒന്ന് പറഞ്ഞാട്ടെ, എഴുതി അറിയിച്ചാൽ മതി. ധൃതിയുള്ളവർക്ക് വേണ്ടിയാണ് വിശുദ്ധ മർക്കോസ് തൻ്റെ സുവിശേഷം എഴുതിയതെന്ന് പറഞ്ഞതിനെ പിടിച്ചാണ് ഞാൻ ഇത്രയും ഓർപ്പിച്ചത്. ആ, അതുപോട്ടെ, നമുക്ക് ഇന്നത്തെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചാക്കുന്നത് വരെയാണ് നാം ഇന്നലെ പഠിച്ചത്. ഇന്നിനിയും നമുക്ക് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളാണ് പഠിക്കുവാനുള്ളത്. 21 വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവർ കഫർനഹൂമിലേക്ക് പോയി. ശബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. ക്രിസ്തു ശബത്തിൽ ചെയ്തതിനെ മത നേതാക്കന്മാർ ചോദ്യം ചെയ്തിട്ടുള്ളപ്പോൾ ക്രിസ്തു വ്യക്തമായി പറഞ്ഞ ആ കാര്യം നിങ്ങൾ ഓർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 5:17. എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. ഒരു ദിവസം 8 മണിക്കൂർ പ്രവർത്തിക്കുക എന്നൊരു പ്രമാണമല്ലായിരുന്നു യേശു അനുഷ്ഠിച്ചു പോന്നിരുന്നതെന്ന് നാം കാണുവാൻ പോകുകയാണ്. ശബത്ത് ദിവസത്തെ പരിപാടികൾ വളരെ വെളുപ്പിനെ തന്നെ ആരംഭിക്കുകയായിരുന്നു പതിവ്. അപ്പോഴാണ് യേശു യഹൂദന്മാരുടെ പള്ളിയിൽ, അതെ അവരുടെ സിനഗോഗിൽ ചെന്ന് ഉപദേശിച്ചത്. കഫർനഹൂമിലെ ഈ പറഞ്ഞ സിനഗോഗ് അന്ന് വലിയ പ്രാധാന്യമൊന്നും നൽകിയിരുന്ന ഒരു സ്ഥലമായിരുന്നില്ല. തൻ്റെ സ്വന്തമായവർ, അതായത് സ്വന്ത ദേശത്തുള്ളവർ അവനെ അംഗീകരിച്ചില്ല എന്നതിനാൽ യേശു നസറത്തിൽ നിന്നും പോയി കഴിഞ്ഞിരുന്നു. അവൻ കഫർനഹൂമിലേക്ക് ചെന്ന് അവിടം തൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷയുടെ സമയത്തെ ആസ്ഥാനമാക്കി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നാം വരുമ്പോൾ നാം ഇത് വ്യക്തമായി മനസ്സിലാക്കിയതാണ്. അടുത്ത വാക്യം തന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, 22 അവൻ്റെ ഉപദേശത്തിങ്കിൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ട് അത്രേ അവരെ ഉപദേശിച്ചത്. യാഥാർത്ഥ്യത്തിൻ്റെ വീര്യത്തിനുള്ള പ്രസക്തി നോക്കിക്കേ, സത്യത്തിൻ്റെ ശക്തി. അതുമാത്രമല്ല, അത് പറയുന്ന ആളിൻ്റെ രീതി നോക്കിക്കേ, അധികാരത്തോടെയുള്ള യേശുവിൻ്റെ ഉപദേശം. ആ നാട്ടിൽ അവൻ സത്യത്തിൽ ആരുമല്ലായിരുന്നു. പൊതുജനം നോക്കിയപ്പോൾ കുടുംബം മോശം, ചുറ്റുപാടുകളില്ല, പഠിപ്പില്ല, പിന്നെ എന്തോന്ന് അധികാരമാണല്ലേ. പക്ഷേ അവൻ ഉപദേശിക്കുവാൻ ആരംഭിച്ചപ്പോൾ എല്ലാവരും വിസ്മയിച്ചു. ഇതത്രേ സുഹൃത്തെ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും. നാം അധികാരത്തോടെ സംസാരിക്കുന്നില്ല എന്നുള്ളതത്രേ ഇന്നത്തെ ക്രിസ്തീയ സഭയ്ക്കെതിരെയുള്ള വിമർശനം. അധികാരം നഷ്ടപ്പെട്ട ഒരു സമൂഹം, അതുകൊണ്ട് ആരും അംഗീകരിക്കുന്നില്ല. അധികാരം നഷ്ടപ്പെട്ടതിന് കാരണം എന്തെന്ന് അറിയാമോ? വിശ്വാസം നഷ്ടപ്പെട്ടു. ദൈവത്തിലുള്ള വിശ്വാസമില്ല, ദൈവവചനത്തിലുള്ള വിശ്വാസമില്ല. അതുകൊണ്ട് ദൈവവചനം പഠിക്കുവാനോ പ്രസംഗിക്കുവാനോ പഠിപ്പിക്കുവാനോ ശ്രമിക്കുന്നില്ല. സത്യത്തിൽ നിന്നുമുള്ള ഒരു വ്യതിചലനം, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാത്ത പ്രസംഗ പീഠങ്ങൾ. അന്നത്തെ പള്ളികളിൽ ആത്മീയമായി ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അധികാരമുള്ളവൻ സംസാരിക്കുവാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ അവൻ്റെ ഉപദേശത്തിങ്കൽ ജനം വിസ്മയിച്ചു. അടുത്ത 2 ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, 23-24. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ നിലവിളിച്ചു, നസറേനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നീ ആർ എന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ആദ്യത്തെ ഈ അത്ഭുത പ്രവൃത്തി ആത്മീയ ലോകവുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്നത് ശ്രദ്ധേയമാത്രേ. ആത്മാക്കളുടെ ലോകത്തെ നിയന്ത്രിക്കുന്നത് ദൈവം മാത്രമാണ്. അശുദ്ധാത്മാക്കളും അവിടുത്തെ നിയന്ത്രണത്തിൽ കീഴിൽ തന്നെയാണ്. അന്നത്തെ റോമൻ സാമ്രാജ്യത്തിൽ ഈ അശുദ്ധാത്മ സേവയും അശുദ്ധാത്മ പ്രവർത്തനങ്ങളും വളരെ അധികമായിരുന്നു എന്നതിന് ചരിത്ര തെളിവുകളുണ്ട്. യേശുക്രിസ്തുവിന് മാത്രമേ അശുദ്ധാത്മാക്കളുടെ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. കാരണം അവന് മാത്രമല്ലേ ആ രംഗത്ത് നീങ്ങുവാനുള്ള കഴിവുള്ളൂ. അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മർക്കോസ് ഇത് യേശുവിൻ്റെ ഒന്നാമത്തെ അത്ഭുത പ്രവൃത്തിയായി പറഞ്ഞിരിക്കുന്നത്. യേശുവിന് ഈ രംഗത്ത് ശക്തി ഉണ്ടെങ്കിൽ അത് 2 വെളിവാക്കും. അതുകൊണ്ടാണ് മർക്കോസ് ഇതിന് 1 തന്നെ നൽകിയിരിക്കുന്നത്. 1, യേശുവിന് ആത്മാക്കളെ നിയന്ത്രിക്കുവാനുള്ള ശക്തി ഉണ്ടെങ്കിൽ അവന് മറ്റേത് രംഗത്തും പ്രവർത്തിക്കുവാൻ ശക്തി ഉണ്ടാകും എന്നത് വ്യക്തമാണല്ലോ. 2, ആത്മാക്കളെ കൈകാര്യം ചെയ്യുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നതിനാൽ യേശു ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് അവൻ്റെ ദൈവത്വത്തെ വെളിവാക്കുന്ന കാര്യമത്രേ. അവൻ്റെ യോഗ്യതാ പത്രത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അത്. അവന് അധികാരമുണ്ടായിരുന്നു, അവന് ശക്തി ഉണ്ടായിരുന്നു. അധികാരമുള്ള ഒരുവനെ പോലെ യേശു ഉപദേശിച്ചു. ഇവിടെ ഇതാ അവൻ തനിക്ക് ശക്തി ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്നു. ഇന്നത്തെ സമൂഹത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നാം കണ്ണു തുറന്ന് കാണേണ്ടിയിരിക്കുന്നു. സാത്താൻ്റെ പള്ളികളും സാത്താൻ്റെ ആരാധനക്കാരും വളരെയധികം പ്രസിദ്ധി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ധകാര ശക്തികളുടെ പിൻപേ മനുഷ്യർ ഇന്ന് ഓടുകയാണ്. സാത്താന്യമാകുന്നു എന്ന അടിസ്ഥാനത്തിൽ മാത്രം വിശദീകരിക്കാവുന്ന മന്ത്രവാദവും ക്ഷുദ്രപ്രയോഗവും സാത്താൻ സേവയോ ചാത്തൻ സേവയോ മറ്റ് അലൗകിക ശക്തികളുടെ പ്രവർത്തനവും വളരെ പ്രചാരമാർജിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ഇത് രഹസ്യമായി ചെയ്തിരുന്നു, ഇന്നത് പത്രത്തിലും മറ്റ് മാധ്യമങ്ങളിലൂടെയും പരസ്യം ചെയ്ത് ആളുകളെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങളെ സ്നേഹിക്കുകയും തങ്ങൾക്കു വേണ്ടി കരുതുകയും ചെയ്യുന്ന ഭവനങ്ങളിൽ നിന്നും എന്തുകൊണ്ട് യുവാക്കൾ ഓടിപ്പോയി അലഞ്ഞു തിരിയുന്ന കൂട്ടങ്ങളിൽ കൂടി കൊലപാതകത്തിനും വ്യഭിചാരത്തിനും മോഷണത്തിനും പിൻപെ കൂടുന്നു എന്നത് യുക്തിപരമായി വിശദീകരിക്കുവാൻ പ്രയാസമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ വിശ്വസിക്കുവാൻ പ്രയാസം തോന്നും. അത് പൈശാചികമാണ് സുഹൃത്തെ. പിശാചിൻ്റെ പിൻപെ ഉള്ള ഓട്ടം ഓർക്കുക, ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കാത്തിടത്ത് പിശാച് മുഖ്യസ്ഥാനം കൈവശമാക്കിക്കൊള്ളും, സ്വാഭാവികമാണ്. താങ്കൾ ആരുമാകട്ടെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിനാണോ പ്രഥമ സ്ഥാനം? ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞു കൂടിയ കൂട്ടത്തിൽ പിശാച് ബാധിച്ച ഒരുവൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഇന്നത്തെ അവസ്ഥ ഒന്ന് ചിന്തിക്കൂ. ഇത് വളരെ ശോചനീയമായ അവസ്ഥ തന്നെയാണ്. സാത്താൻ അടിമപ്പെട്ടുള്ള ജീവിതത്തോളം നരകം വേറെ ഒന്നുമില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുവാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാത്രമാണ്. അശുദ്ധാത്മാക്കളെ നിയന്ത്രിക്കുവാൻ കഴിവുള്ളവൻ യേശു മാത്രമാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ അത്ഭുതം അതത്രേ. ഇനിയും 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ട്. യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോ എന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്കം നിലവിളിച്ചു, അവനെ വിട്ടുപോയി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു, ഇതെന്ത് ഒരു പുതിയ ഉപദേശം. അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോടും കൽപ്പിക്കുന്നു, അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചുകൊണ്ടിരുന്നു. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേ, യേശു തൻ്റെ അധികാരവും ശക്തിയും തൻ്റെ പഠിപ്പീരുകളിലും തൻ്റെ അത്ഭുതങ്ങളിലും പ്രകടമാക്കുന്നു. പക്ഷേ ആ ജനത്തിന് അത് മനസ്സിലായില്ല. അവർക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നതിനപ്പുറമായിരുന്നു അവൻ്റെ അധികാരം. നോക്കൂ, യേശു എത്ര അധികാരത്തോടെയാണ് സംസാരിക്കുന്നത്. അശുദ്ധാത്മാവ് ബാധിച്ച ഈ മനുഷ്യൻ ഇത്രയും നാൾ ആ പള്ളിയിൽ ആരാധിക്കുകയായിരുന്നു. അവന് ഒരു പ്രശ്നവുമില്ലായിരുന്നു കേട്ടോ, നല്ല സുഖമായി അവിടെ വന്നിരുന്ന് ആരാധിക്കുകയായിരുന്നു. അവനും ആ പാട്ടൊക്കെ പാടിക്കാണുമല്ലേ. യേശു ആ പള്ളിയിൽ വന്നപ്പോൾ മാത്രമാണ് അവൻ്റെ മേൽ നിന്ന് അശുദ്ധാത്മാവ് വിട്ടുപോയത്. ഇന്ന് അനേകം പള്ളികളിൽ ആരാധനാ സ്ഥലങ്ങളിൽ അശുദ്ധാത്മാക്കൾ ബാധിച്ച ആളുകൾ വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായോ? ഏതെല്ലാം വിധത്തിലുള്ള അശുദ്ധാത്മാക്കളാണ്? യേശുവിൻ്റെ ആജ്ഞ അശുദ്ധമായ സകലതിനെയും നീക്കുവാൻ തക്ക അധികാരവും ശക്തിയുമുള്ളതാണ്. അവൻ ശാസിച്ചാൽ പിന്നെ ഒന്നും നിൽക്കില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ആരാധനാ സ്ഥലങ്ങളിലൊക്കെ ഈ അശുദ്ധിയുടെ ആറാട്ടുള്ളതിന് കാരണം യേശു അവിടെങ്ങും ഇല്ലാത്തതാണ് എന്നത്രേ. മദ്യപാനിയും വ്യഭിചാരിയും കള്ളം പറയുന്നവനും തല്ലുകൂടുന്നവനും മോഷ്ടിക്കുന്നവനും നാളുകളായി മറ്റുള്ളവരോട് മിണ്ടാതിരിക്കുന്നവളും അതെ അസൂയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നവളും അതെ കയ്പ് നിറഞ്ഞ ഹൃദയമുള്ളവനും എല്ലാ പ്രകാരത്തിലുള്ള അശുദ്ധാത്മാക്കളും ആരാധിക്കുവാൻ കൂടുന്നുണ്ടല്ലോ. യാതൊരു കുഴപ്പവുമില്ല, അവർ നല്ല ഒന്നാന്തരം ആത്മാവിലാകുന്നു ആരാധിക്കുന്നത് എന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ അനുദപിക്കാതെ തൻ്റെ തെറ്റുകൾ ഏറ്റുപറയാതെ ആരാധിക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലല്ല ആരാധിക്കുന്നത്, അശുദ്ധാത്മാവിലാകുന്നു നിറഞ്ഞിരിക്കുന്നത്. ക്ഷമിക്കണം, അല്പം കർക്കശമായിപ്പോയി, എന്നാൽ വാസ്തവം അതല്ലേ. വാസ്തവമായി ദൈവവചനം പഠിപ്പിക്കുകയും അധികാരത്തോടെ പ്രസംഗിക്കുകയും ചെയ്യുന്നിടത്ത് അതെ യേശുവിൻ്റെ നാമം മാത്രം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ വിശുദ്ധിയിൽ ആരാധിക്കുന്നിടങ്ങളിൽ നിന്നും അശുദ്ധി ഓടിപ്പോകും. അശുദ്ധിക്ക് അവിടെ നിൽക്കാൻ സാധിക്കില്ല. ഒന്നുകിൽ വ്യക്തികളിൽ നിന്നും അശുദ്ധി അകലും, അല്ലെങ്കിൽ അശുദ്ധരായ വ്യക്തികൾ ആരാധനയിൽ നിന്നും അകലും. ഇന്ന് എന്തുമാകാം എന്ന സ്ഥിതിയല്ലേ? എന്നെ കേൾക്കുന്ന പൊന്നു സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിലെ അശുദ്ധി മാറ്റുവാൻ ശക്തനായ ഒരേ ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തു മാത്രമാകുന്നു. അവൻ്റെ അടുത്തേക്ക് വരൂ. താങ്കളുടെ ജീവിതത്തെ അവന് വിധേയപ്പെടുത്തു. അശുദ്ധി വെടിഞ്ഞ് വിശുദ്ധിയിൽ ജീവിതം ആസ്വദിക്കൂ. ഇനിയും അശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ കഴിയാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കൂ. 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ്റെ ശ്രുതി വേഗത്തിൽ ഗലീല നാടെങ്ങും പരന്നു. അധികാരമുള്ളവൻ, ശക്തിയുള്ളവൻ പ്രവർത്തിക്കുവാൻ ആരംഭിച്ചാൽ തൻ്റെ ശ്രുതി പരത്തുവാൻ പണം മുടക്കേണ്ട കാര്യമൊന്നുമില്ല. പത്രത്തിൽ പരസ്യം ചെയ്യാതെ തന്നെ ശുശ്രൂഷ പരസ്യമായിക്കൊള്ളും കേട്ടോ. ആവശ്യക്കാർ ഓടിയടുത്തു വരും. അതാണ് യഥാർത്ഥ ശുശ്രൂഷ. അടുത്ത സംഭവത്തിലേക്ക് മർക്കോസ് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഈ സംഭവവും അന്ന് തന്നെ നടന്നതാണ് എന്നത് വ്യക്തമാണ്. പക്ഷേ ഉച്ച കഴിഞ്ഞ ഏതോ സമയത്തായിരുന്നു എന്ന് മാത്രം. 29 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അനന്തരം അവർ പള്ളിയിൽ നിന്ന് ഇറങ്ങി യാക്കോബും യോഹന്നാനുമായി ശിമോന്റെ അന്ത്രയോസിൻ്റെയും വീട്ടിൽ വന്നു. അവിടെ ശിമോന്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടന്നിരുന്നു. അവർ അവളെക്കുറിച്ച് അവനോട് പറഞ്ഞു. അവൻ അടുത്തിയെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. അന്ന് തന്നെ യേശു ചെയ്തതായ വേറൊരു അത്ഭുതം അത്രേ ഇത്. തുടർന്ന് നാം അവനെ സന്ധ്യയ്ക്ക് കണ്ടുമുട്ടുന്നു. 32-ാം വാക്യം, വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഒരു കാര്യം ഓർക്കണം, ഭൂതങ്ങൾ അനേകമുണ്ട്. പക്ഷേ സാത്താൻ ഒന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അനേകം ഭൂതഗ്രസ്തരെ കൊണ്ടുവന്നതായി നാം കാണുന്നു. 33-ഉം 34-ഉം വാക്യങ്ങളിൽ പട്ടണമൊക്കെയും വാതിൽക്കൽ വന്നുകൂടിയിരുന്നു. നാനാവ്യാധികളാൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി. അനേകം ഭൂതങ്ങളെയും പുറത്താക്കി. ഭൂതങ്ങൾ അവനെ അറിയുക കൊണ്ട് സംസാരിപ്പാൻ അവയെ സമ്മതിച്ചില്ല. മത്തായി തൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് മർക്കോസ് ഇവിടെ പറയുന്നത്. യേശു കർത്താവ് സൗഖ്യമാക്കിയതിൽ ചില സംഭവങ്ങൾ മാത്രമേ അവൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ എന്ന കാര്യം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അവൻ വാസ്തവത്തിൽ 100 കണക്കിന് ആളുകളെ സൗഖ്യമാക്കി. എന്നാൽ ഏതാനും ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമേ അവൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എല്ലാം രേഖപ്പെടുത്തിയിരുന്നെങ്കിലത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വായനക്കാരെ കൊണ്ടുപോകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സുവിശേഷ എഴുത്തുകാരെല്ലാം യേശുവിൻ്റെ പ്രവൃത്തികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഭൂതങ്ങൾ യേശുവിനെ അറിഞ്ഞു എന്നത് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്ന വസ്തുതയാണ്. അവർ അവനെ അറിയുകയും അവൻ ആരെന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവ രക്ഷിക്കപ്പെട്ടില്ലായിരുന്നു എന്നത് ശ്രദ്ധേയമല്ലേ? എന്തൊരു വിരോധാഭാസമില്ലേ? അനുഭവിക്കാതെ അറിയുക മാത്രം ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. യേശുവിനെ അനുഭവിച്ചറിയുവാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുക. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, താങ്കൾ യേശുവിനെ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? യേശു വളരെയധികം ധൃതിയിലായിരുന്ന, അനേകം കാര്യങ്ങൾ ചെയ്തു തീർത്ത ഒരു ദിവസമായിരുന്നു അത്. അവൻ്റെ കൂടെ അല്പം പോയപ്പോൾ തന്നെ നാം ക്ഷീണിച്ചു ഇല്ലേ? അവൻ അന്ന് ചെയ്തത് മുഴുവൻ പോലും വിശുദ്ധ മർക്കോസ് രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ക്ഷീണിപ്പിച്ച ആ ശബത്ത് ദിവസം കഴിഞ്ഞ് യേശു ഉറങ്ങുവാൻ പോയി. ഇന്നലെ അത്രയും തിരക്കായിരുന്നല്ലോ, എന്നാൽ ഇന്നിനിയും രാവിലെ കുറേ സമയം കിടന്ന് ഉറങ്ങിക്കളയാമെന്ന് യേശു പിറ്റേന്ന് ചിന്തിച്ചില്ല. അവൻ ചെയ്തത് എന്താണെന്ന് അടുത്ത വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചാട്ടെ. അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റു, പുറപ്പെട്ടു, ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. എത്ര മനോഹരമായൊരു മാതൃക! അനേകം പട്ടക്കാരും സുവിശേഷകരും ഞായറാഴ്ചത്തെ ജോലി തിരക്ക് കാരണം തിങ്കളാഴ്ച അവധിയെടുക്കാറുണ്ട്. അവരെ നാം വിമർശിക്കുകയല്ല ചെയ്യുന്നത്. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുവാനും സമയം ആവശ്യമാണല്ലോ. എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുവാൻ പോയി. കഴിഞ്ഞ പകലിലും വളരെയധികം വേല തീർക്കുവാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് വെളുപ്പിനെ പ്രാർത്ഥിക്കുന്നില്ല, അല്ലെങ്കിൽ ബൈബിൾ വായിക്കുന്നില്ല, ധ്യാനിക്കുന്നില്ല എന്ന് താങ്കൾ ചിന്തിക്കാറുണ്ടോ? എൻ്റെ ജീവിതത്തിൽ അതുപോലെയുള്ള പരീക്ഷ പലപ്പോഴും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ശുശ്രൂഷയിലൊരു പരാജയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ഇനിയും പറയുവാൻ പോകുന്നതിൽ വിയോജിപ്പുള്ളവരുണ്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ പറഞ്ഞേ മതിയാകും. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കാത്ത വ്യക്തി വാസ്തവത്തിൽ ആ ദിവസം പാഴാക്കുകയാണ്. ദൈവത്താൽ ഫലപ്രദമായി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള മഹാന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ ഈ വസ്തുത പരമാർത്ഥമാണെന്ന് തെളിയും. എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവസന്ദേശം പരിപാടി അനേകർക്കും പ്രഭാതത്തിൽ അതിന് സഹായിക്കുന്നുണ്ടെന്ന്. പക്ഷേ അതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടരുത്. നിങ്ങൾ തന്നെ ദൈവസന്നിധിയിലിരുന്ന് ദൈവശബ്ദം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും സമയമെടുക്കണം. സമയം ഇല്ലെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഒരുപാട് ചെയ്തതാണെന്ന് പറഞ്ഞാൽ, ക്ഷീണമാണെന്ന് പറഞ്ഞാൽ, നഷ്ടം മറ്റാർക്കുമല്ല താങ്കൾക്ക് തന്നെയാണ്. യേശുവിന് അത് ആവശ്യമായിരുന്നെങ്കിൽ നമുക്ക് എത്ര അത്യാവശ്യമില്ലേ? പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ പരിശീലനം ലഭിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് തന്നെ ആരംഭിക്കുക. അങ്ങനെ ആരംഭിക്കുന്ന പക്ഷം താങ്കൾ ആത്മീയ ജീവിതത്തിൽ വളരും, ദൈവവുമായുള്ള കൂട്ടായ്മയിൽ വളരും. ഈ വിഷയത്തിൽ താങ്കൾ എൻ്റെ സഹായം എന്തെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് എഴുതുക. വേണ്ടതായ ഉപദേശങ്ങൾ നൽകി താങ്കളെ സഹായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം താങ്കളെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക്